ദൈവത്തിന് സ്തോത്രം. കർത്താവിന് കൃപയാൽ നാട്ടിൽ എത്ര ശുശ്രൂഷിച്ചാലും തൊണ്ടയ്ക്ക് യാതൊരു കുഴപ്പം വരാതെ കർത്താവിനെ സൂക്ഷിച്ചു. ഞാൻ ചിലപ്പോൾ ഓർപ്പിക്കാറുണ്ട്, 1964 ഞാൻ ഗവൺമെൻറ്റിൽ ജോലിയിലിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ടി ബി പേഷ്യൻ്റായി ഞാൻ മാറി. എൻ്റെ രണ്ട് ലങ്സും കൊളാപ്സ്ഡായി പോയ ഒരു കേസായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ ഇരുന്ന സ്ഥാനത്ത് ആശുപത്രിയിൽ ഞാൻ പോയി അന്ന്. എന്നാൽ പോയെങ്കിലും അവിടുത്തെ ഡോക്ടർ ജെസ്യൂഡി എന്ന് പറയുന്ന ആ ഡോക്ടർ പറഞ്ഞത്, ഞങ്ങളുടെ മെഡിസിൻ കൊണ്ടല്ല ജയിക്കുമ്പോൾ സൗഖ്യമായത്, പിന്നെ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. അതിനൊരു കാരണം കൂടെ ഞാൻ പറയാം. ഞാനവിടെ ചെന്നപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ ആണ് ആ സാനിറ്റോറിയത്തിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോയത്. എൻ്റെ റൈറ്റ് ലെങ്ങിൽ 3 ക്യാവിറ്റീസും ലെഫ്റ്റ് ലെങ്ങിൽ 2 ക്യാവിറ്റീസും, അങ്ങനെ 5 ക്യാവിറ്റീസും, സ്പൂട്ടം 4 പോസിറ്റീവും ആയുള്ള നാട്ടിലെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അവിടെയും സെയിം റിപ്പോർട്ടിൽ തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഞാൻ അതിനെ അഡ്മിറ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മെഡിക്കൽ സൂപ്രണ്ട് അവിടെ വന്നു. അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, പുള്ളി ആരോണ്ട് പറഞ്ഞു, ഇങ്ങനെ രോഗശാന്തിക്ക് ഇങ്ങനെ പറഞ്ഞു നിന്ന് പിടിച്ചു നിന്ന് ഇത്രയും വേഴ്സായതാണ് എന്ന് പറഞ്ഞ് അവരൊക്കെ പറഞ്ഞ ധാരണയിൽ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ എഡ്യൂക്കേഷൻ? വൈ ഗോഡ് ഹാസ് ഗിവൻ ഇൻ്റലിജൻസ് ടു യു? യു ആർ സ്പോയിലിംഗ് ബൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറേ അങ്ങ് സ്കൂളിൽ ചെയ്യാൻ തുടങ്ങി. വേർ ഇറ്റ് ഇസ് റിട്ടൺ ദ സ്ക്രിപ്റ്റ് ദാറ്റ് യു ഷുഡ് നോട്ട് ടേക്ക് മെഡിസിൻ? പുള്ളി അങ്ങോട്ടങ്ങ് സ്കോൾഡ് ചെയ്തു. ഞാനവിടെ കിടക്കുക, മിണ്ടാതെ കിടക്കുക, എനിക്ക് അകത്തൊന്നുമില്ല, തെളിച്ച് വരുന്നുമുണ്ട്. അവിടെ ആയി പോയി കിടന്നതല്ലേ പിന്നെ എന്ത് വല്ലതും പറയാനും പോകും. അതുകൊണ്ട് ഞാനവിടെ ശാന്തമായിട്ട് ഇങ്ങനെ അവിടെ കിടന്നു. കിടന്നു കഴിഞ്ഞു, ബോത്ത് ഓഫ് യു ആർ ഹാവിങ് ഹൈ എഡ്യൂക്കേഷൻ, അഗെയിൻ യു ആർ ഡൂയിങ് സച്ച് സോർട്ട് ഓഫ് ഫൂളിഷ്നെസ് ആൻഡ് വാട്ട് ഈസ് ദിസ് എന്നൊക്കെ പറഞ്ഞു. പുള്ളി അങ്ങ് ശകാരിച്ചു വന്നു, കുറച്ചു നേരമായിട്ട് നിർത്തുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ, ഇഫ് സ്ക്രിപ്റ്റർ ഇസ് ട്രൂ, വാട്ട് ഐ ആം ഡൂയിങ് ഇസ് റോങ്. എൻ്റെ പദമാകട്ടു, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ലായിരിക്കും, ഞാനിപ്പോഴും അത് വിശ്വസിക്കുന്ന വ്യക്തിയാ. ഞാൻ പറഞ്ഞു, ഇഫ് സ്ക്രിപ്റ്റർ ഇസ് ട്രൂ, വാട്ട് ഐ ആം ഡൂയിങ് ഈസ് റോങ്. ഐ ഡു ബിലീവ് ദറ്റ് ഐ ഹാവ് ടു ഗെറ്റ് ദ ഡെലിവറൻസ് ഫ്രം ദ ക്രോസ് ബിക്കോസ് മൈ ലോർഡ് ഹാസ് ടേക്കൻ ഓൾ മൈ പെയിൻസ് ആൻഡ് ഓൾ മൈ സിക്നെസ് ആൻഡ് ഐ ഹാവ് ടു ഗെറ്റ് ദ ഡെലിവറൻസ് ബിക്കോസ് ഓഫ് ഹിസ് സ്ട്രൈപ്സ് ആൻഡ് ദ ക്രോസ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, നോ, മിസ്റ്റർ ജേക്കബ്, ഐ ഡു നോട്ട് വാണ്ട് ടു ആർഗ്യൂ വിത്ത് യു അറ്റ് പ്രസന്റ്. യു ഹാവ് ടു ടേക്ക് റെസ്റ്റ്. യുവർ കണ്ടീഷൻ ഇസ് സച്ച് എ കണ്ടീഷൻ, ദാറ്റ്സ് വൈ ഐ ഡു നോട്ട് വാണ്ട് ടു ആർഗ്യൂ വിത്ത് യു. ജസ്റ്റ് സിംപ്ലി റൺ അവേ ഫ്രം ദേർ. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള ശക്തി പാസ് ചെയ്തു. ഞാൻ പിറ്റേ ദിവസം മുതൽ ആഹാരം ശരിക്കും കഴിക്കാൻ തുടങ്ങി. എല്ലാ വീക്കിലെയും മൺഡേ മോർണിംഗിൽ ഇവർ വന്ന് വെയിറ്റ് എടുക്കും. അങ്ങനെ ബാലൻസ് കൊണ്ടുവന്ന് വെയിറ്റ് എടുത്തപ്പോൾ ആഴ്ച 6 pounds എനിക്ക് വെയിറ്റ് വെച്ചു. ഇവർ മൺഡേ ആണ് ഈ ഡോക്ടർ ഇത് അവിടെ ഞങ്ങൾ ചെക്കപ്പിന് വരുന്നു, റൗണ്ടിന് വരും. അങ്ങനെ വന്ന് റൗണ്ട് വന്നപ്പോൾ പറഞ്ഞു, ഓ മിസ്റ്റർ ജേക്കബ്, യു പുട്ട് അപ് 6 pounds വെയിറ്റ്. ക്രെഡിറ്റ് ഗോസ് ടു മിസ്സസ് ജേക്കബ്, വൈ ബിക്കോസ് ഷീ ഗിവ്സ് ഗുഡ് ഫുഡ് ടു യു എന്നൊക്കെ പറഞ്ഞു പോയി. പിറ്റേ ആഴ്ച 4 pounds വെയിറ്റ്, പിറ്റേ ആഴ്ച 3 pounds വെയിറ്റ്. ഡോക്ടർ വരുമ്പോൾ വലിയ സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു, എന്താ സ്പൂട്ടം നോക്കിയപ്പം ഒറ്റ മാസം കഴിഞ്ഞ് പിന്നെ ഒരു 4 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വരെ സ്പൂട്ടം ചെക്ക് ചെയ്തപ്പം സ്പൂട്ടം നെഗറ്റീവ്. 1 ദിവസം നോക്കി, 2 ദിവസം നോക്കി, 3 ദിവസം നോക്കി, 4th ദിവസം സ്പൂട്ടം നെഗറ്റീവ്. അവിടെയുള്ള നേഴ്സസൊക്കെ ഞങ്ങളുടെ വാടി വന്നിരുന്ന് ഞങ്ങളിങ്ങനെ ഒന്ന് വൈകിട്ട് വൈകിട്ട് വന്നിരുന്ന് അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. അവർക്കൊക്കെ അതിശയമായി പോയത്, എങ്ങനെ ഇതൊക്കെയാണ് സംഭവിച്ചെന്ന്. അവസാനം അവർ എക്സ്റേ എടുത്തു നോക്കി. എക്സ്റേ നോക്കിയപ്പോൾ എക്സ്റേ ഈസ് ക്ലിയർ, നോ സ്കാർ ഈവൻ. അവർക്കെല്ലാം വലിയ അതിശയമായി. അവർ പറഞ്ഞു, ബിക്കോസ് ഓഫ് യുവർ ഫെയ്ത്ത് ഗോഡ് ഹാസ് വർക്ക്ഡ്. ഞാനത് അവകാശപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞ കർത്താവിനോട് ചോദിക്കും, കർത്താവ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആശുപത്രി വരുന്നതിനും പങ്ക് നോക്കി നോക്കിയാൽ പോരായോ? പ്രൈസ് ദ ലോർഡ്. എന്തായാലും ഞാൻ എനിക്ക് ഒരു കാര്യം പറയാം. ഡോക്ടർ പങ്കിലും അഡ്വൈസ് ചെയ്തു, ഫാസ്റ്റ് ചെയ്യരുത്, ഓടരുത്, ഡ്രൈവ് ചെയ്യരുത്, സൈക്കിൾ ഓടരുത്, ഇതെല്ലാം അഡ്വൈസ് ചെയ്താൽ വിട്ടത്. ശരീരം എപ്പോഴും സൂക്ഷിച്ചോണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ മടങ്ങി നാട്ടിൽ വന്ന് ഇത് പറഞ്ഞതെല്ലാം അങ്ങ് തെറ്റിച്ചു. സ്തോത്രം. പല പ്രാവശ്യം കർത്താവിൻ്റെ കൃപയാൽ ഫാസ്റ്റ് ചെയ്യാനും പ്രാർത്ഥിപ്പാനോടെ ആയിത്തീർന്നു. ഏതാണ്ട് 1970 ഞാൻ പൂർണ്ണ സുവിശേഷം ഇറങ്ങി. 68 മുതൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കും കർത്താവ് സഹായിച്ചു. അതിൽ ഒരു വർഷത്തിൽ ഒരു അഞ്ചോ ആറോ ദിവസത്തിൽ കൂടുതൽ ഞാൻ റെസ്റ്റ് എടുത്തിട്ടുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. റെസ്റ്റല്ല, ചിലപ്പോൾ വല്ല സുഖമില്ലാതെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന സന്നദ്ധതയുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് വരെയും കണ്ടിന്യൂസ് ആയിട്ട് ഡേ ആൻഡ് നൈറ്റ് കർത്താവ് ശുശ്രൂഷിപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഒറ്റ ദിവസം പോലും എൻ്റെ തൊണ്ടയടയ്ക്കുന്ന പരിപാടിയില്ല. ഒരു ടി ബി പേഷ്യൻറ്റിൻ്റെ തൊണ്ടയടയ്ക്കത്തില്ലെങ്കിൽ വലിയ അതിശയം തന്നെ. സ്തോത്രം. അങ്ങനെ കർത്താവ് എന്നെ ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ആ ഒരു മരുന്ന് മരുന്നിൻ്റെ പരിപാടി കഴിഞ്ഞ ഇപ്പോൾ 40 വർഷമാകുന്നു. പിന്നീട് യാതൊരു ഒരു ഗുളിക പോലും ഇതുവരെയും എടുക്കാൻ കർത്താവ് ഇടയാക്കിയിട്ടില്ല. സകല രോഗത്തിനും കർത്താവ് വിശ്വസ്തൻ. കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കുന്നു. ഇന്ന് ഒരു കാര്യം എനിക്കറിയാം, വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അവൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് പകൽക്കാലം ആരെങ്കിലും രോഗത്താലോ ദുഃഖത്താലോ വേദനയാലോ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പറയേണ്ട ആവശ്യമേയില്ല. നിങ്ങൾ വചനത്തിൻ്റെ മുമ്പിൽ, ഇഫ് യു ആർ ഗെറ്റിംഗ് ദ റിയൽ കൺവേർഷൻ ഡെഫിനറ്റ്ലി ഇൻ യുവർ സോൾ ആസ് വെൽ ആസ് സ്പിരിറ്റ് ആസ് വെൽ ആസ് ബോഡി, ദർ ഇസ് എ റിയൽ ചേഞ്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അത് വിശ്വസിച്ചോട്ട് കർത്താവിൻ്റെ പാദപടി നിങ്ങളായിരിപ്പാൻ കർത്താവ് നമ്മെ ഇവരും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട, പറഞ്ഞല്ലോ തമ്പാത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നെന്ന്. പ്രിയപ്പെട്ടവൻ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുന്ന കാലഘട്ടം മുതൽ തന്നെ കർത്താവിൻ്റെ കൃപയാൽ ആ കുടുംബവുമായി അടുത്ത് സഹകരിപ്പാൻ ഇടയാക്കിയിട്ടുള്ള അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷയിലും നാട്ടിൽ വെച്ചും ആയിരിപ്പാൻ, ഒരുമിച്ച് സഹകരിപ്പാൻ ഇടയായിട്ടുള്ള അവസരങ്ങളൊക്കെ ഞാൻ ഓർത്തു. കഴിഞ്ഞ ദിവസം ഞാൻ പ്രിയപ്പെട്ട മോനോട് ചേർന്ന് ഞാൻ എയർപോർട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ റാന്നിയിൽ അദ്ദേഹം അവിടെ അഞ്ചാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൽ അദ്ദേഹത്തിന് വലിയ രോഗത്തിൻ്റെ അവസ്ഥകൾ വന്നു. രോഗശാന്തിക്ക് വേണ്ടി കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരുന്ന് കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷെയർ ചെയ്യുവാൻ ഇടയാക്കി തീർത്തു. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. എനിക്കൊന്നറിയാം, അവർ ഗോഡ് ഈസ് എൻ അൺചേഞ്ചിങ് ഗോഡ്. ഹീസ് എൻ അൺചേഞ്ചിങ് ഗോഡ്. ബട്ട് സോ മെനി പീപ്പിൾ വിൽ ടെൽ വിത്ത് ദയർ മൗത്ത്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ ഹാവിംഗ് ദ റിയൽ കോൺഫിഡൻസ് ഓഫ് ഫെയ്ത്ത് ഇൻ ദാറ്റ് ലോർഡ്, ആൻഡ് ഹൗ മെനി ഓഫ് യു ഡു ബിലീവ് ദാറ്റ് ഈസ് എൻ അൺചേഞ്ചിങ് ലോർഡ് ആൻഡ് ഹീ ക്യാൻ ഡു ദ മിറാക്കുലസ് വർക്ക് ഇൻ ദിസ് 21st സെഞ്ച്വറി ഓൾസോ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ വിശ്വസിക്കുന്ന നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ പറഞ്ഞതിനും വേണ്ടി ഹല്ലേലൂയ പറയണ്ട. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ വിശ്വാസം വർക്കൗട്ട് ചെയ്യുവാൻ നമ്മൾ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4:24 അതിൻ്റെ 23-24 വാക്യം ഒന്ന് വായിച്ചിട്ട്. ഗോസ്പൽ ഓഫ് ജോൺ chapter 4 verses 23 and 24. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഉള്ളവരെല്ലാം വേദപുസ്തകത്തിൻ്റെ ജ്ഞാനികളാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നു ശമര്യാസ്ത്രീയമായിട്ടുള്ള കർത്താവിൻ്റെ കോൺവേഴ്സേഷനാണ്. ഇന്നലെ ഞാൻ ഇംഗ്ലീഷും മലയാളം കൂടെ മിക്സ് ചെയ്ത് പ്രസംഗിക്കുന്നതിന് ഇവിടെ എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത, മലയാളം അറിയാൻ വയ്യാത്ത, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത അമ്മച്ചിമാർ ഇവിടെ ഇരിപ്പുണ്ട്. ചിലരൊക്കെ ഇത് പകുതി മലയാളം പകുതി ഇംഗ്ലീഷ് ആകുമ്പം ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവർക്കൊന്നും പിടി കിട്ടത്തില്ല, മലയാളം അറിയാൻ മാത്രം കിട്ടത്തില്ല, പപ്പാതിയെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മലയാളത്തിൽ തന്നെ അങ്ങ് പ്രസംഗിക്കാൻ പോവുക. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പ്രയാസം ഉണ്ടാകരുത്. അവർക്ക് ബലം മിക്കവാറും കുഞ്ഞുങ്ങൾക്കൊക്കെ മലയാളം മനസ്സിലാകും, പറയാൻ അറിയാൻ വേണ്ടേ ഉള്ളൂ. ആ ഏതായാലും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയായി പങ്കെടുത്ത സഹായിക്കട്ടെ. ഇവിടെ ശമരിയ സ്ത്രീയുമായിട്ടുള്ള കർത്താവിൻ്റെ കോൺവെർസേഷനിൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു വിഷയമാണ് പറഞ്ഞത്. ഈ ശമരിയക്കാരും ആരാധിക്കുന്നു, ലോകത്തിലുള്ള എല്ലാ ജാതി മതസ്ഥരും ആരാധന ആരാധന എല്ലാവർക്കും ഉണ്ട്. ക്രിസ്ത്യാനികൾക്കും ഉണ്ട് ആരാധന, പെന്തക്കോസ്തുകാർക്കും ഉണ്ട് ആരാധന, എല്ലാവർക്കും ആരാധനയുണ്ട്. പക്ഷേ ആരാധന സത്യാരാധനയാണെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇവിടെ അതിനൊരു പേര് കൊടുത്തു, സത്യ നമസ്കാരികൾ, സത്യ ആരാധനക്കാർ, ട്രൂ വർഷിപ്പേഴ്സ്, സത്യാരാധനക്കാർ. പ്രൈസ് ദ ലോർഡ്. ആരാധനിക്കുന്ന ദൈവത്തിൻ്റെ ജനം ആരാധിക്കുന്ന ഒത്തിരി പല കാര്യങ്ങൾ എനിക്ക് പറയാൻ ആവശ്യം ആഗ്രഹമുണ്ടെങ്കിലും എല്ലാ കാര്യം പറഞ്ഞ തക്ക സമയം പാലിക്കണം. നിർബന്ധമുള്ള വിഷയത്തിലാണ്. ദാവീദ് ഇവിടെ കർത്താവിനെ ആരാധിച്ചു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും, ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ട്രബിൾ ആസ് വെൽ ആസ് ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ഗുഡ്നസ്, എൻ്റെ ജീവിതത്തിലെ നന്മയുടെ ദിവസങ്ങളിലും തിന്മയുടെ വശങ്ങളിലും ഏതെല്ലാം പ്രയാസങ്ങൾ വന്നപ്പോഴും നമുക്കൊക്കെ ആരാധിക്കാൻ പ്രയാസമുള്ളൊരു വിഷയമാണ്. ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി ചീത്ത പറയുമ്പോൾ ആരാധിക്കാനുള്ളത് മക്കളെ രണ്ടെല്ലാവരും മിണ്ടുന്നില്ല. ഇത് ശിമയി ഇതങ്ങോട്ട് മണ്ണും പൂഴിയും മാരി വാരി ദാവീദ് ചേർത്തിട്ടുണ്ട്, രക്തപാതക വഞ്ചക നീച ഇത് കൂടെയൊക്കെ വിളിക്കണോ? ഇത്രയും വിളിച്ചപ്പം കൂടെ നടക്കുന്ന പെങ്ങളുടെ മോന് അഭിഷായി സേനാനായകനാ, എൻ്റെ രാജമാനാ രാജാവേ, അവനെ ഞാൻ ഒറ്റ വെട്ടിന് കൊന്നേക്കാം, നമ്മളൊക്കെ അത് നീ പറഞ്ഞേ, ഞാൻ പറഞ്ഞിട്ട് വേണ്ട, നീ വേണമെങ്കിൽ ചെയ്തു. ദാവീദ് പറഞ്ഞത് വേണ്ട വേണ്ട, ദൈവം അവനോട് പറഞ്ഞു പോയി ദാവീദിനെ ശപിക്കാൻ, ശപിച്ചോട്ടെ സ്തോത്രം. ഈ ശാപം കേൾക്കുമ്പോൾ സ്തോത്രം പറയാൻ പഠിക്കാവോ? ഒന്ന് പറഞ്ഞത് മക്കളെ, when others are cursing us, can we praise God? Can we give thanks to the Lord? നമ്മൾ പോയിരുന്ന് പറയാൻ എന്തറിയോ, എന്റെ ദൈവമേ എന്നോട് എന്നെ ശപിച്ചവനെ നീ വിടരുത്. സ്തോത്രം. അന്നേരം സ്തുതി സ്തോത്രം ഒന്നും വരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മുടെ പ്ലാനിനനുസരിച്ച് സന്തോഷിച്ചുകൊണ്ടിരുന്നാലേ ഞങ്ങൾക്ക് സ്തോത്രം വരുത്തുള്ളൂ. ഏത് അവസരത്തിലും നടക്കുന്നതല്ല, എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ഒരു യഥാർത്ഥമായ അവസ്ഥയിലേക്ക് ദൈവം മക്കൾ കടന്നു വരുവാൻ ഇടയായിത്തീരുന്നെങ്കിൽ നമ്മയാണ് കർത്താവ് വിളിക്കുന്ന സത്യ നമസ്കാരികൾ. പ്രൈസ് ദ ലോർഡ്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവ് സത്യത്തിലും നമസ്കാരം നാഴി വരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം. ഈ ആരാധിക്കുന്നതിനാലുള്ള വ്യത്യാസം ഇവിടേക്ക് ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് പല പുതിയ പാട്ടുകളൊക്കെ വന്നു, ആരാധിക്കുമ്പോൾ വിടുതൽ. ഈ ഞാൻ ചോദിക്കും പാടുന്നതല്ലാതെ ഒരു വിടുതലും ഇല്ല. ആരാധിക്കുമ്പോൾ വിടുതൽ, പിന്നെ കെട്ടുകൾ പൊട്ടി ചങ്ങല അഴിഞ്ഞു. എൻ്റെ ദൈവമേ കെട്ട് പൊട്ടിയിട്ട് ഒരു വയറ്റ് വേദന പോലും പോകത്തില്ല. സ്തോത്രം. പിന്നെ എന്തോ ഈ ആരാധനയെന്ന് ഞാൻ അതിൻ്റെ കാരണം കൂടെ പറയാം. പൗലോസ് ശീലാസിനും ആരാധിച്ചപ്പം ബന്ധനങ്ങൾ അഴിഞ്ഞു, ചങ്ങല പൊട്ടിയെന്ന് പറഞ്ഞു. എന്താണെന്നറിയോ, പൗലോസിൻ്റെ സ്വഭാവം അത്രയാ. നമ്മൾ ആരാധനയുള്ള സ്വഭാവം മാറത്തില്ല. വൈരാഗ്യം പെടത്തില്ല, വിദ്വേഷം പെടത്തില്ല, പകപെടത്തില്ല, പിണക്കം പെടത്തില്ല. സ്തോത്രം. ആരോടും പകയില്ലാതെ ഞാൻ ആർക്കാവിനെ ആരാധിക്കുന്നു പറയാൻ കഴിയുള്ളതുണ്ടോ? ഞാനിങ്ങനെ പറയും, ഈ പൗലോസിൽ ചില കാരാഗ്രഹത്തിൽ പോയിട്ട് ഈ കാരാഗ്രഹത്തിൽ പോയിട്ടുള്ളവർക്കും അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കും അറിയാം. ഒരു കാരാഗ്രഹ പ്രമാണി, ഒരു ജയിലർ, ഒരു പ്രിസണർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ രണ്ട് കൂടുക്കാതെ അകത്തോട്ട് കയറ്റത്തില്ല. ഇതുപോലെ പൗലോസിനെയും ശീലാദിനെയും രണ്ടു പേർക്ക് ഓരോ അടി കൊടുത്ത് കയറ്റി കിടത്തിയേക്ക്, അതും ഏറ്റവും അകത്തുള്ള ആമൊക്കെ ആമത്തില്ലാത്ത പൂട്ടിയിട്ടേക്കുക. അങ്ങനെ എടുക്കുമ്പോഴാണ് രാത്രിയിൽ അർദ്ധരാത്രിക്ക് അവരാരാധിച്ച് ഈ കാരാഗ്ര പ്രമാണി വാളെടുത്ത് തന്നെ താൻ കൊല്ലാൻ ശ്രമിച്ചു. നമ്മളൊക്കെ ആയിരുന്നു പറഞ്ഞേനെ, ഒരു ഒരു വെട്ടട്ട് പിന്നെ വേണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. അവൻ സന്ധ്യയോട് കയറി വന്നപ്പോ എന്തൊക്കെയാണ് ഒരു നല്ല തന്നതല്ലയോ. പക്ഷേ വാളെടുത്തവൻ പറയാം, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. ഇവിടേക്ക് നിയമങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് ആരെങ്കിലും ദോഷം ചെയ്താൽ അവനൊരു ദോഷം വരരുതെന്ന് ആഗ്രഹിക്കുന്ന നിയമങ്ങളുണ്ടോ? ഒന്ന് പറഞ്ഞത് ഞാൻ മക്കളെ, ഇപ്പൊ നിങ്ങൾ മിണ്ടായിരിക്കുന്ന കാര്യം എനിക്കറിയാം. ഇത് പറയാനുള്ള മനസാക്ഷി അവിടെ അനുവദിക്കുന്നില്ല. ആ നല്ല മനസാക്ഷി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ മനസാക്ഷി ഒന്ന് മാറണം. എങ്ങനെയാ നല്ല മനസാക്ഷി മാറാനല്ല പറഞ്ഞത്, പറയാനൊരു മനസാക്ഷി കിട്ടണം. നമ്മുടെ പ്രവൃത്തി അതിനെതിരായി വന്നാൽ നിശ്ചയമായിട്ട് നമ്മുടെ പ്രവൃത്തിയുടെ രൂപാന്തരത്തിന്റെ കുഴപ്പം കൊണ്ടാണ് പലപ്പോഴും ദൈവക്രിയ നമ്മുടെ മനസ്സിൽ വെളിപ്പെടാൻ അവസാനിക്കുന്നത്. വെറും ബാഹ്യമായിട്ടുള്ള ഉണർവല്ല നമുക്ക് വേണ്ടത്. The real revival has just come from the belly of our heart. Praise the Lord. Praise the Lord. From the depth of our heart it has come. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് തിരുവനന്തപുരം ജീവജല നദിയിൽ ഒഴുകുന്നു പറഞ്ഞ മണ്ഡലം നമ്മുടെ ആയിത്തരുന്ന ഒരു ആത്മനദിയിലേ ഈ നാളുകളിൽ ദൈവം മക്കൾ കടന്നു വരുവാൻ നമ്മുടെ ആയിത്തരുന്നെങ്കിൽ നാം ഭാഗ്യവാന്മാർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഇളക്കാൻ ഞങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇളകും. ഏത് വിദേശിമാരും വന്ന് വന്ന് ഇളക്കാൻ നിങ്ങൾ തുടങ്ങി, രണ്ട് പാട്ടൊക്കെ പാടി കൈയൊക്കെ ഇങ്ങോട്ട് അടിച്ച് രണ്ട് ചാട്ടമൊക്കെ ചാടാങ്കിൽ എല്ലാം ഇളകും. പക്ഷെ വചനം പറഞ്ഞാൽ ആരും ഇളകത്തില്ല. വചനം കേൾക്കുമ്പോൾ എല്ലാവരും സ്വോത്രം പോലെ നിന്ന് പോകും. എന്താണെന്നറിയോ, വചനം കേൾക്കുമ്പോൾ കുത്തുകൊള്ളും. കുത്തുകൊള്ളുമ്പോൾ മാനസാന്തരപ്പെടാൻ കഴിയത്തില്ല. ഇതുകൊണ്ടായി പ്രയാസം വരുന്നത്. എന്നാൽ വചനത്തിന് മുമ്പിൽ നമ്മൾ മാനസാന്തരപ്പെടാമെങ്കിൽ, ഞാൻ എപ്പോഴും പറയും ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ദൈവമക്കൾ. What was in our idea or what was in our mind? ആ പ്ലാൻ വിട്ടേച്ച് എപ്പോഴും ഒരു നിഷ്പക്ഷ മനോഭാവത്തോടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ ആഴത്തിലേക്ക് ഇറങ്ങാനൊക്കെയുള്ളൂ. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു പ്രൊഫസർ തൽവാൽക്കർ എന്ന് പറഞ്ഞിട്ട് പ്രൊഫസറുണ്ട്, പുള്ളി റിസപ്ഷൻ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു ജേർണലിനകത്തു നിന്ന് കുറേ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തെടുത്തോണ്ട് വന്നു ഞങ്ങൾ പഠിപ്പിക്കുക. പഠിപ്പിച്ച് പോകുന്ന വഴിക്ക് പുള്ളി മോഡൽ ഇതിൻ്റെ സ്റ്റെപ്സ് എല്ലാം എഴുതിയിടും, ഞങ്ങൾ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം ബോർഡിൽ തന്നെ നോക്കിക്കൊണ്ട് പറയാ, മിസ്റ്റർ ജേക്കി വൈനോ വേർ യു ആർ നൗ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയത് സാറിനും അറിയാം ഇത് എങ്ങനെ വന്നെന്ന്. എനിക്കറിയാൻ വയ്യാങ്കിൽ പിന്നെ ഞാൻ മുമ്പോട്ട് പോകത്തത് സാറിന് എന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുമെന്ന് അറിയാം. ഞാൻ പറയാം, സാർ നെവർ മൈൻഡ് യു ടേക്ക് ഇറ്റ് ഔട്ട് ആഫ്റ്റർവേർഡ്സ് വി ഷാൽ ഡിസ്കസ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ് എന്ന് പറഞ്ഞ് അതാ എൻ്റെ സ്വഭാവം. വേദവത്വം പഠിക്കാൻ തുടങ്ങിയാലും ഞാൻ ആരും ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചതുകൊണ്ട് പഠിക്കത്തില്ല, ഞാൻ പുസ്തകം എടുത്തുകൊണ്ട് ദൈവസംഗതി പഠിപ്പാൻ കർത്താവിനെ സഹായിക്കുന്നു. അതുകൊണ്ട് പല കാര്യങ്ങൾ ഞാൻ ഈ ബുക്ക് റെവലേഷൻ ഒരു വെളിപ്പാടുസത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതുപോലെ അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ചില ഫ്യൂ ബുക്സ് മാത്രം കൊണ്ടുവന്ന് സിയാറ്റിൽ നിന്ന് വന്നവരാരും വാങ്ങിച്ചുകൊണ്ട് പോകണ്ട, ഞാൻ സിയാറ്റിലോട്ട് വരുമ്പോൾ തന്നേക്കാം കുറച്ച് ഉള്ളത്. അതുകൊണ്ട് അല്ല, മറ്റിടത്തു നിന്ന് വന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ അനൗൺസ് ചെയ്തതെന്നുള്ളേ ഉള്ളൂ. ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. എന്തായാലും പുസ്തകം വയ്ക്കാനൊന്നും അറിയാമല്ലോ ഞാൻ കേട്ടോ. എൻ്റെ ദൈവമക്കളെ ഒന്ന് വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് അതിൽ നിർണയം പ്രാപിച്ചവരായിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആരാധന, ആരാധനയെ വിഷയം പഠിച്ചു വന്നാൽ ഏറ്റവും നന്നായി പഴയ നിമത്തിൽ ആരാധിച്ചൊരു വ്യക്തിയായിരുന്നു അബ്രഹാം. അബ്രഹാമിനെ കുറിച്ച് കർത്താവിൻ്റെ ദാസന്മാരെല്ലാം പറയും, താൻ താമസിച്ച ഇടങ്ങളിലെല്ലാം എന്ത് ചെയ്തു, യാഗപീഠം പണിതു. ഞാൻ അതിനോട് യോജിക്കത്തില്ല. നിങ്ങൾ ഇത് സംശയമായി ഇതെന്താ യോജിക്കാത്തെന്ന്. അബ്രഹാം യാഗപീഠം പണിതതെല്ലാം വാഗ്ദത്ത ദേശത്ത് വന്ന ശേഷം മാത്രമേ യാഗപീഠം പണിതിട്ടുള്ളൂ. ഈ ആരാധനയും പ്രാർത്ഥനയും കണ്ടും കണ്ട. പ്രാർത്ഥന എന്ന് പറഞ്ഞത് നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നതാണ് പ്രാർത്ഥന. ആരാധന അതല്ല. ബൈ ലുക്കിംഗ് ഇൻ ടു ദ മാഗ്നാനിമിറ്റി ഓഫ് ഗോഡ് വി ആർ വേർഷിപ്പിംഗ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വല്ലഭത്തെ, ഇവിടെ നിങ്ങൾ പാട്ടുപാടിയപ്പോഴൊക്കെ ഞാനും കേട്ട് സന്തോഷിച്ചു. പക്ഷെ എത്ര പേര് ചിന്തിച്ചു പാടിയെന്ന് എനിക്കറിയാൻ വയ്യ. അത് ചിന്തിച്ചൊന്ന് പാടിയാലും എത്ര നല്ലതായിരുന്നു. കർത്താവിൻ്റെ മാഗ്നാനിമിറ്റി നോക്കിയിട്ട് വെളിപ്പാട് ദിവസം 4-5 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സർവവല്ലഭത്വത്തെ നോക്കിയിട്ടും യേശു ക്രിസ്തുവിൻ്റെ രക്തം മുഖാനുള്ള വീണ്ടെടുപ്പിൻ്റെ വേലയെ നോക്കിയിട്ടും ആരാധിക്കുന്ന ആരാധന 4-5 അധ്യായങ്ങൾ കാണാൻ കഴിയും. അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഓൾ ദ ഗ്ലോറി ആൻഡ് ഓൾ ദ പ്രൈസസ് ആൻഡ് ഓൾ മസ്റ്റ് ഗോ ടു ദ ലോർഡ്, ദൈവത്തിന് മാത്രം. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മുടെ എല്ലാ ആഗ്രഹം കുറച്ച് മഹത്വം എനിക്കിവിടെ വേണം. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസന്മാർക്ക് ഇത് കൂടുതൽ. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരാളിപ്പം മുമ്പേ തന്നെ സമ്പത്തിന് ഇത്രയൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു. ഞാനിവിടെ ചോദിക്കായിരുന്നു, കർത്താവ് എന്നെക്കുറിച്ച് അങ്ങനെ പറയേണ്ടോ, നല്ല ആവശ്യമുണ്ടോ, അത്ര യോഗ്യത എനിക്കുണ്ടോ എന്ന് ഞാൻ ഇവിടെ നിന്ന് എന്നെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം പറയണം, ഇതിന്ന് പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ്, ട്രഷററാണ്, അല്ലെങ്കിൽ ഡി പി ആണ്, സി പി ആണെന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ വരുന്ന പാഷന്മാർ വരുന്ന പെണ്ണുങ്ങും. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കുറച്ച് ഗ്ലോറി ആർക്കൂടെ വേണം. നിങ്ങളെ ബാധിക്കുന്നതല്ല, അതുകൊണ്ട് നിങ്ങൾ അത് ഭാഷമാരെ ബാധിക്കുന്ന വിഷയമാണ്. സകല ഗ്ലോറിയും സകല പ്രൈസസും സകല ഓണറും ആർക്ക് തന്നെ വേണം, ദൈവത്തിന് മാത്രം കൊടുക്കുവാൻ നമ്മൾ പഠിച്ചാൽ നാം ഭാഗ്യവാന്മാർ. ഇനി അബ്രഹാമിന്റെ ജീവിതം പഠിച്ചാൽ നമുക്കറിയാം, അബ്രഹാമിന് പ്രാർത്ഥനയും ഉണ്ടായിരുന്നു, യാഗമുണ്ട്. ഈ വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത് വേദപുസ്തകത്തിലേക്ക് പൂർണ്ണതകളൊന്നുമില്ല, 14-ാമിലായിരിക്കുന്ന സോറി ഈ കൽത്തയുടെ പട്ടണമായി ഊരിലായിരുന്നപ്പോഴാണ് താൻ വിളിക്കപ്പെട്ടെന്നുള്ളത് കൊണ്ട് 5 വർഷം പോയി ഹാരാനിൽ പാർത്തു എന്നുള്ള ചില കണക്കുകൂട്ടലിൽ കൂടി ചിലർ പറയുന്നുണ്ട്. എന്തു ആകട്ടെ, 5 വർഷം എത്ര വർഷമായാലും അവിടെ പാർത്തു. ഒറ്റ യാഗപീഠം പണിതില്ല. ഹാരാനിൽ പാർത്തു എന്ന കാലത്ത് എന്ത് ചെയ്തില്ല? ഒറ്റ യാഗപീഠം പണിതില്ല. അവിടുന്ന് അബ്രഹാം മുൻപോട്ട് വന്ന് നിങ്ങളൊന്ന് വായിച്ചിട്ട് 12:7 ഒന്ന് വായിക്കണേ. 12:7 അതിൻ്റെ 5 അവസാനിപ്പിക്കാൻ പറഞ്ഞത്. അങ്ങനെ അവൻ 12:7 5 അവസാനം വരും പറഞ്ഞു. അങ്ങനെ അവർ യാത്ര ചെയ്ത് കനാൻ ദേശത്തെത്തി. കനാൻ ദേശത്തെത്തി. ഇനി 7 വായിച്ചാട്ട്. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു കൽദയുടെ പട്ടണമായി ഊരിൽ വെച്ച് പ്രത്യക്ഷനായി. അവിടുന്ന് യാത്ര ചെയ്ത് 14 അഥവാ ഹാരാനിൽ വന്ന് അവിടെ പാർത്തു. അവിടെ എന്ത് ചെയ്യാൻ പ്രത്യക്ഷനായി. എന്നാൽ അവിടെ രണ്ടിടത്തും കർത്താവ് എന്ത് അബ്രഹാം എന്ത് ചെയ്തില്ല? യാഗപീഠം പണിതില്ല, ആരാധിച്ചില്ല. വാഗ്ദത്ത ദേശത്ത് വന്നപ്പോൾ അവൻ യാഗപീഠം പണിതു, ആരാധിച്ചു. അതിൻ്റെ തന്നെ ഒരു സ്വപ്നം കൂടെ പ്രോഗ്രസീവായിട്ട് പറയുന്ന വിഷയമാണ് 8 അവിടെ പറയുന്നത്. ബെഥേലിനെ ഹായിക്കും കിഴക്ക് ഇടയ്ക്ക് അവൻ ബെഥേൽ കിഴക്കും ഹായി പടിഞ്ഞാറുമായി യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ അവനെ ആരാധിച്ചു. ഒന്നാമത്തെ ആരാധന എവിടെയായിരുന്നു? ഇൻ ദ ലാൻഡ് ഓഫ് കനാൻ. കനാനിലാണ് ആരാധന. കനാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എ പ്രോമിസ്ഡ് ലാൻഡ്. വാഗ്ദത്ത ദേശമാണ് കനാൻ. വിശ്വാസികളാണ് ദൈവം മക്കളൊരു കാര്യം ഓർക്കണം. പുതിയ നിയമത്തിലെ നമ്മുടെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഒരു വലിയ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന വിഷയത്തെ ദൈവമക്കൾ പോലും ഈ 4 കർത്താവിന്റെ ദാസന്മാർ പോലും അതിന് എംഫസിസ് കൊടുക്കാതിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാൻ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കുക എന്നുള്ളത് വളരെ എംഫസൈസ് ചെയ്തുകൊണ്ട് പഠിച്ച് ആത്മനിർഭരന്റെ അവസ്ഥയിൽ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മൾ വേർതിരിഞ്ഞു നൽകേണ്ട ആവശ്യമാണ്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, എന്തിന് ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്ന് നമ്മെ കൊണ്ട് ആരാധിപ്പിക്കുന്നത്? ഈ നമ്മൾ യേശുവിൻ്റെ ഏകത്ത വീണ്ടെടുക്കപ്പെട്ടെന്ന് പറഞ്ഞാലും നമുക്കറിയാമല്ലോ, വീണ്ടെടുക്കപ്പെട്ടവരുടെ കയ്യിൽ എന്തെല്ലാം കുഴച്ചിട്ടുണ്ട് അല്ലേ? കള്ളം പറയുന്ന വീണ്ടെടുക്കപ്പെട്ടവരുണ്ട്, ദേഷ്യപ്പെടുന്ന വീണ്ടെടുക്കപ്പെട്ടവരുണ്ട്, വഴക്കുണ്ടാക്കുന്ന വീണ്ടെടുക്കപ്പെട്ടവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. കള്ളക്കണക്ക് എഴുതുന്ന വീണ്ടെടുക്കപ്പെട്ടവരുണ്ട്, ലോകത്തിന്റെ ഇമ്പങ്ങളുടെ പോയി ഓടുന്ന വീണ്ടെടുക്കപ്പെട്ടവരുണ്ട് അല്ലേ? അതിനോട് പിണങ്ങല്ലേ. ഇവരെല്ലാം എന്ത് ചെയ്യുക? ആരാധിക്കുക. നമ്മുടെ അധരം കൊണ്ട് നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നതിന് മുമ്പ് ദൈവമകളെ, നമ്മൾ പാപികളായിട്ടുള്ള നമ്മൾ പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ ഏറ്റു പറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിച്ച് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്. അല്ലാതെ ചുമ്മാ പറയുന്ന അന്യഭാഷയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ ചേട്ടൻ ഇങ്ങോട്ട് വന്ന് കയറിയാൽ ഉടനെ വല്ലരും കേൾക്കാൻ രണ്ട് അന്യഭാഷ പറയും. അങ്ങനത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. വാഗ്ദൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആത്മനിറവിൽ, ആത്മാവിൽ നമ്മുടെ ദൈവത്തെ ആരാധിക്കും. ഈ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അന്യഭാഷ പറയണോ എന്നൊരു സംശയം ചിലപ്പോൾ കാണും. ഒന്ന് ഒരു എന്തെങ്കിലും ബാക്കി ഒന്ന് വായിച്ചാട്ട്. 1 Corinthians 14:13-15 ആർക്കും സംശയം മാറാണ്. എളുപ്പം വായിച്ചാട്ട്. 1 Corinthians 14 അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവർത്തനായി കാത്തിരിക്കട്ടെ. പിന്നെ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്റെ അണ്ടർസ്റ്റാൻഡിങ്, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. പിന്നെ ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. നിങ്ങൾ മനസ്സിലായി? ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പറയും. വട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ്? ഒന്ന് പറഞ്ഞത് മക്കളെ, ഞാൻ ഒന്നും ബുദ്ധി നൽകണ്ട, അവിടെ എഴുതി നമുക്ക് വിളിച്ചാൽ മതി. ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. വട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ്? ഒന്ന് മുമ്പേ പഠിച്ചത്, നമ്മൾ മോളിൽ പഠിച്ച ഞാൻ അന്യ ഭാഷയെ കുറിച്ച് പറഞ്ഞ ഭാഷയെ പറഞ്ഞു. ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്ല, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ബുദ്ധി അബലമാണ്. പിന്നെ അടുത്ത വാക്യോടെ വായിച്ചാട്ട്, ആത്മാവ് കൊണ്ട് പാടും ബുദ്ധി കൊണ്ടും പാടും. ആത്മാവ് കൊണ്ട് പാടുമ്പോൾ അന്യഭാഷയെ പാടും, ബുദ്ധി കൊണ്ട് പാടുമ്പോൾ നോൺ ലാംഗ്വേജ്, സ്വന്തം ഭാഷ നോൺ ലാംഗ്വേജ്, നമുക്ക് അറിയാവുന്ന ഭാഷയിൽ പാടും. നെക്സ്റ്റ് പറഞ്ഞത്, അല്ല നിന്റെ ആത്മാവ് കൊണ്ട് സ്തോത്രം ചെയ്താൽ ആത്മപരമില്ലാത്തവൻ നിന്റെ അടുക്കൽ വന്നാൽ നീ പറയുന്ന അവർക്ക് എങ്ങനെ മനസ്സിലാകും എന്ന് പറഞ്ഞാൽ, ആത്മാവ് കൊണ്ട് സ്തോത്രം പറയുമ്പോൾ എന്ത് ചെയ്തില്ല, എന്തല്ല പറയുന്നത്? അറിയാവുന്ന ഭാഷയല്ല, അന്യ ഭാഷയിലാണ് സ്തോത്രം പറയുന്നല്ലേ. ഇത് ക്ലിയർ അല്ലേ? പ്രൈസ് ദ ലോർഡ്. പക്ഷെ ഞാൻ അവിടെ എല്ലാം വായിച്ച് ഒരു കാര്യം പറയാ, ആത്മാവ് കൊണ്ട് പ്രസംഗിക്കുന്നില്ല. പിന്നെ അടുത്ത് പറഞ്ഞേക്കെ, ഞാൻ ബുദ്ധി കൊണ്ട് അഞ്ചു വാക്ക് പറഞ്ഞാൽ പ്രസംഗിക്കാൻ നിൽക്കുന്നവർ ആത്മാവ് അന്യഭാഷ പറയുന്നുണ്ട്, പ്രസംഗിക്കാൻ നിൽക്കുന്നത് എന്ത് വേണം? ബുദ്ധി കൊണ്ടെന്ന് പറഞ്ഞാൽ വെറും ഒരു ബുദ്ധിയല്ല പറയുന്നത്, ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ അത് നോൺ ലാംഗ്വേജ് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറഞ്ഞാലും നമുക്ക് മനസ്സിലാകണം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുന്നത് എന്തല്ല പറഞ്ഞേ, ഇംഗ്ലീഷോ മലയാളമോ ഒന്നല്ല. അന്യഭാഷ സംസാരിക്കുന്നവൻ അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. ഈ ദൈവത്തോട് സംസാരിക്കുവാൻ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ പ്രാണനിലും ഒരു വലിയ രൂപാന്തരം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവജനമേ നാം പ്രാപിക്കട്ടെ. ഈ വാഗ്ദത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചുകൊണ്ട് ഈ ആത്മാവിൽ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ വെറും സ്തോത്രമല്ല വേണ്ടത്. സ്തോത്രമൊക്കെ പറഞ്ഞ് നല്ലത് തന്നെ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് സ്തോത്രം പറയും. പക്ഷേ എന്തുകൊണ്ടും ആത്മാവ് കൊണ്ടും സ്തോത്രം പറയും. അതുകൊണ്ടാണ് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആരാധന. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? യോഗാനന്ദരം ആർക്കും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോക്കണം, ഞാൻ ക്ലിയർ ആക്കി വരാം. ആത്മാവ് സത്യത്തിനും ആരാധിക്കുന്ന ആരാധന, ആത്മാവിൽ ആരാധിക്കുന്ന ആരാധന സത്യത്തോടുകൂടിയുള്ള ആരാധനയാണ്. ആരാധന ദൈവപ്രസാദി പണ്ടുകൊണ്ട് വാഗ്ദത്ത ദേശമാകുന്ന കനാൻ ദേശത്ത് വന്ന ശേഷം അബ്രഹാം യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു, ബേഥേലിലേ ആരാധന. ഇനി നമ്മുടെ അടുത്ത 12-ാം അധ്യായത്തിന്റെ റെസ്റ്റ് ഓഫ് ദ പ്രൊവിഷൻസ് വെൻ വി റീഡ് അവിടെ കാണാൻ കഴിയും. അബ്രഹാം ഇറങ്ങി, അബ്രഹാമും ലോത്തും സാറായും എല്ലാം കൂടെ എവിടെ പോയി? ഈജിപ്തിലേക്ക് പോയി, മിസ്രയീമിലേക്ക് പോയി. പക്ഷേ മിസ്രയീമിൽ പോയ കാലത്ത് ഒറ്റ ആരും യാഗപീഠം പണിതിട്ടില്ല. പണിതിട്ടുണ്ടോ? നിങ്ങൾ വേദവസം വായിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് വീട്ടിൽ പോയി പഠിക്കണം, എല്ലാവരും പോയി പഠിക്കണം. 12-ാം അധ്യായത്തിന്റെ സെക്കൻഡ് പോർഷൻ, സെക്കൻഡ് പാരഗ്രാഫിൽ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയ ബോക്കിൽ അവൻ യാഗപീഠം പണിതില്ല. തെളിവ് 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചു. തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം 20 വരെയും വന്നു. ഞാൻ പറയാം, പിന്മാറ്റക്കാരൻ ആരും ആരാധിക്കരുത്, പാപം ചെയ്യുന്നവൻ ആരാധിക്കരുത്. പാപം ചെയ്യുന്നവൻ വിശുദ്ധീകരണം പ്രാപിച്ച് ആരാധിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടോ ആരാധിക്കണം. ഈ വാഗ്ദത്ത ദേശത്തെ ആരാധനയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് നമുക്ക് കാണാം. ഞാൻ 4 ആരാധനയെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞുവിടാം. വാഗ്ദത്ത ദേശത്തെ ആരാധന ആദ്യം ആത്മനിറവിന്റെ, അന്ന് പുതിയ നിപുതി വരുമ്പോൾ ആത്മനിറവിന്റെ ആരാധന. ഈ അബ്രഹാമിന് ആ വാഗ്ദത്ത ദേശത്തേക്ക് വരുന്നതിന് മുമ്പ് 12:1 ഒന്ന് വായിച്ച്, നിന്റെ സ്വന്തം ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നേ കാണിപ്പാരിക ദേശത്തേക്ക് പോവുക. വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കണമെങ്കിൽ He must have a separation from certain things. അവന്റെ ജീവിതത്തിൽ ചില വേർപാട് പാലിക്കുന്നവന് മാത്രമേ വാഗ്ദത്ത ദേശത്ത് വരുവാൻ കഴിയുള്ളൂ. ദൈവത്തിന്റെ പൈതലേ നിന്നെ അവൻ വിളിച്ചത്, ഊരിൽ നിന്ന് കൽദേശപ്രദമായ ഊരിൽ നിന്ന് വിളിച്ചത് നീ വഴിക്ക് നിൽക്കാനല്ല, നീ ഹാരാഞ്ഞ് പാർക്കാനല്ല, നിന്നെ വിളിച്ചിരിക്കുന്നത് നിന്നോട് അവൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത ദേശത്ത് വന്ന് അവനെ ആരാധിക്കാൻ. ഇതുവരെയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ചിട്ട് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ വെച്ച് ഞാൻ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. അവൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡോക്ടർ എന്നോട് വന്ന യോഗം കഴിഞ്ഞ് അല്പം ചോദിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയില്ല, ഞാൻ ശനിയാഴ്ച വെളുപ്പിനെയും പോരുക. രാത്രി 2 മണി വരെ ഇവരിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു, ചോദ്യത്തിന് മറുപടി കൊടുത്തു. ഇന്ന് രാവിലെ എനിക്ക് ടെലിഫോൺ കിട്ടി, ശനിയാഴ്ച പകൽ അദ്ദേഹം പരിശുദ്ധാത്മാവനാണെന്ന് പറഞ്ഞു. പ്ലീസ് അലോൺ, ഈ പരിശുദ്ധാത്മാവിൻ്റെ വിഷയത്തിന് വേണ്ടി ശക്തമായിട്ട് വാദിച്ചതാ. പക്ഷേ ഇന്നലെ പകൽക്കാലം ആത്മാവനാണെന്ന് അറിയപ്പെടുവാൻ കർത്താവ് സഹായിച്ചു എന്ന് കേട്ട് ഞാൻ എൻ്റെ കർത്താവിനെ രാവിലെ വളരെയേറെ സ്തുതിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അവർ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്വദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഇത് അവിടെ വിഷമം. അവിടെയൊക്കെ പ്രാപിക്കാൻ വിഷമമൊന്നുമില്ല, അന്യമായിട്ട് പറയാനും വിഷമമില്ല. പക്ഷെ വിടുന്നതാണ് വിഷമം. എന്നുവെച്ചാൽ പാരമ്പര്യം വിടുവോ? ഇപ്പൊ ഈ കേസ് ബ്രേക്കിംഗ് എന്നൊരു പരിപാടി വന്നിട്ടുണ്ട്. സ്തോത്രം. ഇല്ലേ, ഇവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ കേസ് ബ്രേക്കിംഗ് വല്ലവരും വന്ന് നമ്മുടെ ശാപത്തെ മാറ്റാൻ വരിക. നിയമങ്ങളെ നമ്മുടെ ശാപം ഒരിക്കലായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അറിയിച്ചു കഴിഞ്ഞു. ഇനി ആ കേസ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിയമക്കൾക്ക് എല്ലാവർക്കും അവൻ്റെ ശാപത്തെ മാറ്റുവാൻ, ശാപത്തെ അകറ്റുവാൻ അധികാരം പ്രാപിച്ചവരാ. പക്ഷെ എന്ത് വേണം? വിടേണ്ടത് വിടണം. സ്തോത്രം, സ്തോത്രം. പിതൃപാരമ്പര്യം, ചില പറയും എൻ്റെ പാരമ്പര്യ സ്വഭാവമാണ് ഇത്, അപ്പൻ അപ്പൂപ്പന്മാർ മുതലേ ഉള്ള സ്വഭാവമാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലത് വെച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടാൻ തയ്യാറാണോ? സ്വദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞ സ്ഥാനത്ത് വിട്ടേച്ച് വന്നു, വാഗ്ദത്ത ദേശത്ത് വന്നു, ആരാധന ആരംഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ വിട്ടുവിടേണ്ട അനേക പാപവശങ്ങളോട്, ലോക ഇമ്പങ്ങളോട്, ലോക മോഹങ്ങളോട്, നിന്റെ പഴയ സാഹചര്യങ്ങളോട് നീ യാത്ര പറഞ്ഞ് നീ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനെന്നുള്ള അവസ്ഥയിൽ, ഒരു പുതുക്കപ്പെട്ട അവസ്ഥയിലേക്ക് വന്ന് നീ കർത്താവിനെ ആരാധിപ്പാൻ തുടങ്ങാമെങ്കിൽ നിന്റെ ആരാധന ദൈവം പ്രസാദിപ്പെന്നവണ്ണം വഴിയായിത്തീരും. ആത്മാവശക്തി നിലമേ വ്യാപരിപ്പെന്നവണ്ണമായിത്തീരും. ഞാൻ ഒന്നാമത്തെ യാഗപീഠം അവിടെ അവസാനിപ്പിക്കുക. ഇനി രണ്ടാമത്തെ യാഗപീഠം, യാഗപീഠം വരുമ്പോൾ 13-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വേഴ്സ് വായിച്ചാണ്, 13 ചാപ്റ്റർ ലാസ്റ്റ് വേഴ്സ്. അപ്പോൾ അബ്രഹാം കൂടാതെ നേടി എബ്രോനിൽ മമ്രയുടെ തൂപ്പിൽ വന്ന് അവർ പാർത്തു. അവിടെ യഹോവയ്ക്ക് സ്തോത്രം. 13-ാം അധ്യായത്തിൽ യഹോവയ്ക്ക് രണ്ടാമത് യാഗപീഠം പണ്ട് പറഞ്ഞിരിക്കാം. ഈ 13-ാം അധ്യായത്തിലെ ആ ആരാധനയുടെ വിശേഷത എവിടാ? മറ്റേ 1-ാമത്തെ എവിടെയായിരുന്നു? ബേഥേലിൽ ഇല്ല, കനാനില് ബേഥേലിലായിരുന്നു ആരാധന. നമ്മൾ പഠിച്ചോണം, ഇവിടെ എഴുതിയിട്ടോണം, എഴുതിയിട്ട് പഠിച്ചു. രണ്ടാമത്തെ യാഗപീഠം എവിടാ? ഹെബ്രോൻ. ഹെബ്രോൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം പറയല്ലേ? ഞാൻ പറയുന്നത് കുമ്മനാട്ടം പറയേണ്ട കാര്യമല്ല. ഇവിടെ ഒത്തിരി എബ്രോൻ ഉണ്ട്, ഇവിടെ ഉണ്ട് ഒത്തിരി എബ്രോൻ. അമേരിക്ക ഒത്തിരി എബ്രോൻ ഉണ്ട്. ഈ എബ്രോന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എബ്രോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയാമല്ലോ. എന്താ? കൂട്ടായ്മ, സഹോദര സ്നേഹം, ഫെലോഷിപ്പ് ഇല്ലേ? ഈ സഹോദര സ്നേഹത്തിന്റെ ഫെലോഷിപ്പിലുള്ള ആരാധനയാണ് രണ്ടാമത്. ഞാൻ ചോദിച്ചോട്ടെ, നിയമകളിൽ കടന്ന് അന്യവാഴികളൊക്കെ ആരാധിക്കുന്നു, സഹോദര സ്നേഹം വല്ലതും വർദ്ധിക്കുന്നുണ്ടോ? കയ്പ് മാറുന്നുണ്ടോ? ഈർഷ്യ മാറുന്നുണ്ടോ? ഞാൻ ഇവിടുത്തെ കണ്ട കാഴ്ച പറയാം. ഒരമ്മച്ചി ഇരുന്ന് ഇങ്ങനെ ആത്മാവിൽ ആരാധിക്കുക, അടുത്തിരുന്ന് ഒരു കൊച്ചു ആത്മാവിൽ ആരാധിച്ചു വന്ന് അമ്മച്ചി ഒന്ന് മുട്ടി. ആത്മാവിൽ ഇങ്ങനെ അന്യമാരെ പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുകയാ. അടുക്കിരുന്ന് കൊച്ചു ആത്മാവ് വന്ന് അമ്മച്ചി ഒന്ന് മുട്ടിയപ്പം മാറി. എന്തോ ആരാധനയാ, എന്തോ അന്യവാഴിക. ഇങ്ങനത്തെ അന്യവാഴ കണ്ട പിന്നെ ബാക്കിയുള്ളൊരു എന്റെ പൊന്നു വെച്ചാൽ ഇങ്ങനത്തെ അന്യവാഴ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. ഇങ്ങനത്തെ ആത്മാവ് ഞങ്ങൾക്ക് സ്വതം. കാര്യം നിന്റെ കൈ കിട്ടിയിരിക്കുന്ന ആത്മാവ് അത്രയാ. ഇവിടെ ഈ കോപവും കയ്പും ഈർഷ്യം വെച്ചോണ്ട് പോകുന്ന നിയമക്കട ആരാധന ഒന്നും സ്വർഗം അംഗീകരിക്കത്തില്ല. സ്വതം പറയാൻ ധൈര്യമുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു. ഇല്ല, ഇല്ലെങ്കിൽ ഇന്ന് ഇന്ന് പകൽക്കാലം ഇവിടുന്ന് മാനസാന്തര പെട്ടിച്ചാൽ പോകാവൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹെബ്രോനിലെ ആരാധന, ഹെബ്രോനിലെ ആരാധനയ്ക്ക് മുമ്പ് ഒരു വേർപാടുണ്ട്. ആരുമായിട്ട? ലോത്തുമായിട്ടുള്ള വേർപാടാണ് 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എല്ലാ ബാക്കിയും വായിപ്പിക്കുന്നില്ല, യു റീഡ് ദാറ്റ് ദ സെവൻത് വേഴ്സ്, ഏഴാമത്തെ വാക്യം വായിച്ചേ. ആ ആ ആ എനിക്ക് നിനക്ക് എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ ഒന്നിക്കട്ടെ. അബ്രഹാമിൻ്റെ നല്ലൊരാഗ്രഹം, ലോത്തിനി ആഗ്രഹമൊന്നുമില്ല. ഓ പിണങ്ങുന്നവൻ അവിടെ കിടന്ന് പണം കിട്ടും, നമുക്ക് എന്തോ വേണം, പിണങ്ങുന്നവൻ പണം കിട്ടും. അബ്രഹാം അങ്ങനല്ല, എന്തുവാ പറയുക മക്കളെ, നിങ്ങളൊന്ന് പറഞ്ഞു ഒന്ന് റെസ്പോണ്ട് ചെയ്യപ്പാ. അബ്രഹാമിൻ്റെ റെസ്പോണ്ട്, അബ്രഹാമിൻ്റെ പരിപാടി എന്തുവാ? ഇവിടിക്കുന്ന എല്ലാവർക്കും ഇന്ന് യോഗം കഴിഞ്ഞ് ആരോടായാലും ഇത് പറയാവോ, നമുക്ക് തമ്മിൽ ഒന്ന് പറ, നമുക്ക് തമ്മിൽ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു, ചിലര് വാതുക വരുമ്പോ നോക്കും ഇന്നാരെവിടായി ഇരിക്കുന്നത്, ഇന്നലെ അകന്നു പോയിരിക്കാൻ വന്നാലും. ആത്മാവിനോ ആത്മാവൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വയ്യ, അന്യഭാഷയൊക്കെ തറവറയാ. പക്ഷെ നോക്കുന്ന എവിടാ, ഇന്നാരെവിടെ, അവിടെ അടുക്ക പോയിരിക്കാൻ മനസ്സില്ല, പിണക്കം വിടത്തില്ല. ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴക്കിട്ടുണ്ട്, ഇവിടെ വരെ വരും. ഇവിടെ വരുമ്പോ വന്നാൽ രണ്ടുപേരും അന്യഭാഷയും പറയും, ഇതെന്തോ അന്യഭാഷ നിങ്ങറിയത്തില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആത്മാവിൽ സ്തോത്രം പറയുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ പാടുമ്പോൾ ദൈവത്തിന്റെ പൈതല് ആ ആത്മനിറവിന് ഒരു വിശേഷത ഉള്ളത് നിന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ്, നിന്നെ സത്യ സത്യത്തിലേക്ക് നടത്തുന്ന ആത്മാവാണ്. ഹല്ലേലൂയ, സ്തോത്രം. അബ്രഹാമിന്റെ ആഗ്രഹം, ആരാധിക്കുന്ന അബ്രഹാമിന്റെ ആഗ്രഹം എന്ത്? ലോത്തേ, എനിക്കും നിനക്കും തമ്മിൽ, എന്റെ ഇടയന്മാരും നിന്റെ ഇടയന്മാരും തമ്മിൽ എന്ത് ചെയ്യരുത്? ഒന്ന് ഉറച്ചു പറ. നമുക്ക് ആരാധിക്കാൻ ഇറങ്ങി മലയാളത്തിൽ ആരാധിച്ചതൊക്കെ നല്ല നല്ലത് തന്നെ, പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, പിണക്കമില്ലാത്ത ആരാധനയ്ക്ക് തയ്യാറാണോ? ആരുമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഒന്ന് ഉറച്ചു പറ. ആരുമായിട്ട് ഞങ്ങൾ പിണങ്ങാനുള്ള വാക്ക് പറഞ്ഞാലോ? നമ്മളെ കുറച്ച് ചീത്ത പറഞ്ഞാലോ? പത്രം സ്തോത്രം പറയുന്നത് നമ്മുടെ പരിപാടി, ഞാൻ സ്തോത്രമല്ല പറയേണ്ടത്, ഞാൻ വേറൊരു കാര്യം പറയാം. ശരിയാ, സ്തോത്രം പറയുന്നത് തന്നെ നല്ല നല്ല. ഒന്ന് പത്ര മൂന്നാം അധ്യായത്തിൽ ഫസ്റ്റ് പീറ്റർ തേർഡ് ചാപ്റ്റർ വേഴ്സ് 9 എന്ന് വായിച്ച്, ഫസ്റ്റ് പീറ്റർ തേർഡ് ചാപ്റ്റർ വേഴ്സ് 9. ആ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാകയാൽ, വി ആർ കോൾഡ് ടു ഗെറ്റ് ദി ബ്ലെസ്സിങ്സ് ഫ്രം ദ ലോർഡ്. ബ്ലെസ്സിങ് വേണം, പക്ഷെ അടുത്ത പരിപാടി നടക്കത്തില്ല. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ എന്ത് വേണം? സ്തോത്രം പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുമ്പോൾ അമ്മച്ചിമാരുടെ ഞങ്ങളുടെ സഹോദരിമാരുടെ വരണം, സഹോദരി കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, സഹോദര കർത്താവ് നിങ്ങളെ. ഇങ്ങനത്തെ എന്റെ കുറിച്ച് വേണോ? ഇത് വേണ്ട. ഞാൻ ആരാന്നറിയാവോ? എൻ്റെ കുടുംബം ഏതാണെന്നറിയാവോ? ഞാൻ അവനെ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. സ്തോത്രമല്ലേ വേറെ, ഞാൻ പഠിപ്പിക്കുന്നത് വേറെ. സ്തോത്രം. യാഗോപചാരം പറഞ്ഞു, ഒരേ ഉറവിൽ നിന്ന് കയ്പും, ഒരേ ഉറവിൽ നിന്ന്. ഇന്ന് പല ബന്ധുക്കോസുകാരുടെയും വായി തന്നെ, പക്ഷേ നിങ്ങൾ പണങ്ങല്ല കേട്ടു, പല ബന്ധുക്കോസുകാരുടെയും നാകേന്ന് ചാവം വരും, ചാവം കഴിഞ്ഞ് കൂട്ടി വരുമ്പോൾ അന്യഭാഷയും വരും. ഇതെവിടെ നാ നിങ്ങളങ്ങ് മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനത്തെ ഉള്ള ഒറ്റ വ്യക്തി ഇനി ആത്മാവിൽ ആരാധിക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നിന്റെ ആരാധനയ്ക്ക് ഒരു വർദ്ധനമുണ്ട്, എ പ്രോഗ്രസ് ഇസ് ഹിയർ ഇൻ യുവർ വർഷിപ്പ്. വാട്ട് ഇസ് ദ പ്രോഗ്രസ്? ഇൻക്രീസിങ് ദ ലവ് ബിറ്റ് ഈച്ച് അദർ. നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ വർദ്ധനമുണ്ട്, അവിടെയാണ് ഫെലോഷിപ്പ്. പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യം ബാക്കിയും ഞാൻ നിർബന്ധമായിട്ടൊന്ന് വായിക്കട്ടെ. ഫസ്റ്റ് ജോൺ തേർഡ് ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ വേഴ്സ് 5 and 6 എന്ന് വായിച്ച്, ഫസ്റ്റ് ജോൺ, ദ ഗോസ്പൽ ഓഫ് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1 verse 5 and 6. ആ ദൈവം മനുഷ്യനാകുന്നു, അവനിലിട്ട് ഒട്ടുമില്ല, പിന്നെ ആ അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞ ചിരിട്ടിൽ നടന്നാൽ നീ എന്ത് ചെയ്യുന്നു? ഭോഷ്കു പറയുന്നു. അടുത്തത് സത്യം പ്രവർത്തിക്കുന്നതിൽ, അടുത്ത വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് എന്ത് കൂട്ടായ്മയുണ്ട്? ഇനി ആ രണ്ടാം അധ്യായത്തിന് 9 വാക്യം വായിച്ച്, സെക്കൻഡ് ചാപ്റ്റർ നയൻത് വേഴ്സ്, വെളിച്ചത്തിലിരിക്കുന്നു പറയുകയും സഹോദരനെ പഴയക്കുകയും ചെയ്യുന്നവൻ, അയ്യോ കർത്തമാ ചേർത്ത് എടുക്കുന്നവനും എവിടെ നിന്നാണ് കർത്തമാ ചേർത്തത്? ഒന്ന് പറയപ്പാ. സ്തോത്രം. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞ പോലെ അമേരിക്കയിൽ വരാൻ ഐ ഹാവ് ദ ലീസ്റ്റ് ഇൻട്രസ്റ്റ്. ഇഷ്ടമുണ്ടായിട്ട് വരുന്നതല്ല, ദൈവം അയക്കുന്ന ഈ പ്രായം നിർബന്ധം എന്നോട് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് കർത്താവ് പറയാനോട് പറഞ്ഞ ധ്യാനം പറയുക പോവാ. നിങ്ങൾ എന്നോട് പറഞ്ഞാലും നിങ്ങൾ പറയാൻ വേണ്ടി കർത്താവിനോട് പറഞ്ഞോളും, വേദോസ്വരി യോഹനാനോടും പറയുകയാണ്. വെളിച്ചത്തിലിരിക്കുന്നുണ്ട് പറയും, ആ സഹോദരനെ പയക്കുകയും ചെയ്യുന്നവൻ, ആ ഇന്നിയോളം ഇരുട്ടിലിരിക്കുന്ന പിന്നെ സഹോദരനെ സ്നേഹിക്കുന്നവൻ. ഈ ജലം ഞാൻ കണ്ടിട്ടുണ്ട് ചിലരോട്, എന്തിനാ ഇന്നാരോട് പണങ്ങി, അതേ പിണക്ക് ഒന്നുമില്ല, പിന്നെ അധികം വേണ്ടാന്ന് കണ്ടുകൊണ്ടിരിക്കുക. അധികം വേണ്ട, പിണക്കൊന്നുമില്ല, പിന്നെ പിന്നെ കണ്ടാ മിണ്ടാത്ത എന്താ? ഓ എന്തോ മിണ്ടാനാ, ഒരു കാര്യമൊന്നുമില്ല, അതുകൊണ്ട് മിണ്ടിയില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞു ഈ കള്ളവും പറഞ്ഞു ഒഴിവൊഴി പറഞ്ഞു നടക്കുന്ന കുറെ വിശ്വാസികളുണ്ട്. മാനസാന്തരപ്പെടണം. 40 ദിവസം ഉപവാസം കഴിയുക, വിശുദ്ധീകരണം പ്രാപിക്കണം. അല്ലേലൂയ. അതുകൊണ്ട് നിന്നെ ആരെങ്കിലും ശപിച്ചാൽ, ആരെങ്കിലും നിനക്ക് ദോഷം ചെയ്താൽ അവരെ എന്ത് ചെയ്യണം? ബ്ലസ് ദം. നമ്മൾ പറയുന്നത് അങ്ങനല്ല, ദൈവം നിന്നോട് ചോദിക്കും, ഞാൻ ആരാണെന്നുള്ളത് ഞാൻ തെളിയിക്കും. കൊട്ടാരക്കരയുടെ തീയുടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായപ്പം ഒരു ഉപദേശി അതിലൂടെ എൻ്റെ വീട് സ്നേഹിക്കുന്നത് തന്നെ അടുത്തലൂടെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥയാ. ഒരു സഹോദരി ഓടി വന്നു, ജാക്കോബായിലെ സഹോദരിയാ, ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ രണ്ട് ഇവിടെ നിങ്ങളുടെ കൂട്ടായ്മപ്പെട്ടവരല്ലേ, എന്താ പാസ്റ്ററെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇദ്ദേഹം വിചാരിച്ചു നീ എന്തോ കാര്യം ഒന്ന് ചോദിക്കാമെന്ന്. അപ്പോഴത്തേക്ക് അവരും ഇനി ഇറങ്ങി വന്നു, ചോദിച്ചപ്പം പറഞ്ഞു, എന്തുവാ എൻ്റെ പാസ്റ്ററെ ഇവിടെ എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാവോ എന്ന് ഈ വിശ്വാസി പറഞ്ഞു. മണി മറ്റേ പാസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞതിലൊക്കെ കൂടുതൽ അവളും പറഞ്ഞെന്ന് പറഞ്ഞു. എൻ്റെ പാസ്റ്ററെ ഞാൻ ഒറ്റ വാക്ക് പോലും പറഞ്ഞില്ല, ഒന്നും ഇവൾ പറഞ്ഞു കള്ളം പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പെന്തക്കോസ്റ്റുകാരി. അവസാനം ഒരു പാസ്റ്റർ വിശദീകരിച്ച് വന്ന പറയുക, ഞാൻ എനിക്കറിയാവുന്ന ചീത്തയെല്ലാം അവളെ വിളിച്ചു, അവളുടെ അപ്പനും അമ്മയ്ക്കും എല്ലാം വിളിച്ചു. ഇതെല്ലാം കേട്ടിട്ട് അവൾ പറയാ, നീ എന്തോ എന്നെ പറഞ്ഞെങ്കിൽ അതെല്ലാം ഒന്നു കൂട്ടി നിനക്കിരിക്കട്ടെന്ന്. അല്ല ചീത്ത വിളിച്ചോ? ഇങ്ങനത്തെ ബുദ്ധി പഠിച്ചതാ പെന്തക്കോസ്റ്റുകാര്. സ്തോത്രം. ഈ ബുദ്ധി വല്ല നോക്കണ്ടോ? പറഞ്ഞു ചോദക്കളേ, ഏ കുറച്ചൊക്കെ ഉണ്ടല്ലേ. ഈ 40 ദിവസം ഉപവാസം തീരാൻ പോ, മാനസാന്തരപ്പെട്ടേ പോകാവൂ. പോർട്ട്ലൻഡ് ദൈവം ഒരു അത്ഭുതത്തിന്റെ വേല ചെയ്യുവാൻ. അല്ലല്ലൂയ. സിയാറ്റിലെ കർത്താവിന്റെ വേല ചെയ്യുവാൻ, മറ്റേ സ്ഥലമൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെ ഒക്കെ കർത്താവിന്റെ വേല നടക്കുവാൻ, ഈ ദിവസം ക്രിസ്തുവിന്റെ സ്വഭാവം പ്രാപിക്കുന്നവരായി മാറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, നമുക്ക് ദോഷം ചെയ്യുന്നവരെ അനുഗ്രഹിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ സ്വഭാവം എന്തുവാ? ലോകത്തേ എനിക്ക് നിനക്ക് നിന്റെ ഇടയന്മാർക്ക് എന്റെ ഇടയന്മാർക്ക് തമ്മിൽ പിണക്കം ഉണ്ടാകല്ല. ഒരു വലിയ തീരുമാനം എടുക്കണം, കർത്താവ് ഇനി ലോകത്ത് ഞാൻ ആരോടും ഒന്ന് ഉറച്ചു പറ പിണങ്ങത്തില്ല. എന്ത് ദോഷം ചെയ്താലും അവർക്ക് വേണ്ടി പോരുന്ന ദോഷത്തിനായിട്ടല്ല, കർത്താവ് അവരെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുള്ള യേശുവിന്റെ കാൽവരി ക്രൂശിലെ സ്നേഹം ഈ ദിവസങ്ങളിൽ പകരപ്പെടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഞാൻ അവിടെ ഒരു കാര്യം കൂടെ പഠിക്കുന്നത് മനസ്സിലാക്കുക. ഇപ്പൊ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, പിണക്കം മറ ഒറ്റ മാർഗം, നമ്മൾ സൊല്യൂഷൻ അങ്ങോട്ട് കൊടുക്കുക, അല്ല സൊല്യൂഷൻ അവനെ കൊണ്ട് എടുപ്പിക്കുക. എന്താ പറഞ്ഞു? ദേശമെല്ലാം നിന്റെ മുമ്പാകെ കിടക്കുന്നു, നിനക്ക് വേണ്ടതെല്ലാം എടുത്തുകൊടുക. ഞാൻ പറ്റും രണ്ടുപേരെല്ലാം പ്രശ്നം ഉണ്ടായാൽ അങ്ങനെ ഒരാൾ പറഞ്ഞേക്കാം, പിന്നെ കാര്യം തീർന്നില്ലേ? ഇത് നമ്മളങ്ങനല്ല, ഇന്ന നിന്നതൊക്കെ എനിക്ക് ഇന്ന നിന്നൊക്കെ നീ എടുത്തു, ഞാൻ എൻ്റെ കൂടെ നീ വന്നല്ല ഉള്ളോ, അതുകൊണ്ട് ഈ ദേശമൊക്കെ ഞാൻ എടുക്കുന്നു, ബാക്കിയൊക്കെ നീയും എടുത്തു പോയി രണ്ടാട്ടങ്ങ് മാറാം. ഇതല്ല അബ്രഹാമിന്റെ പരിപാടി. ദേശമെല്ലാം നിന്റെ മുമ്പാകെ, ചോയ്സസ് ഹാസ് ബീൻ ഗിവൻ ടു യു, നീ പോയി തിരഞ്ഞെടുത്തു, ബാക്കിയുള്ളത് എനിക്ക് മതി. സ്തോത്രം. എന്ത് സംഭവിച്ചെന്ന് പറയാം? ഞാൻ ചിലപ്പം പറയും, ഇന്നത്തെ സാധാമാരാന്നെങ്കിൽ പറയും, ഓ ഇവിടെ ഒരു മനുഷ്യനുണ്ട്, ഇവിടെ ഇറങ്ങി വന്നാൽ ചേട്ടൻ്റെ മോനാന്ന് പറഞ്ഞുണ്ട്. അവനോട് പറയുക, ദേശമെല്ലാം നിന്റെ മുമ്പാക്കി, നിനക്ക് വേണമെങ്കിൽ എടുത്തോളാം, അവൻ നല്ലതെല്ലാം തിരഞ്ഞെടുത്തു, ഇവിടെ മനുഷ്യൻ കുത്തിയിരിക്കുക എന്ന് പറഞ്ഞ് ഭർത്താക്കന്മാരെ കുറ്റം പറയുന്ന വാരിമാനുണ്ട്. അങ്ങനത്തെ വാരി വാരി പാശാന്തരപ്പെടണേ. സ്തോത്രം. അതുപോട്ടെ, ഇത് പറഞ്ഞു എല്ലാം തെരഞ്ഞെടുത്ത് പുള്ളി ഇങ്ങനെ കുത്തി പറഞ്ഞു, അബ്രഹാമേ നീ എഴുന്നേറ്റ് പൊയ്ക്കോ. പോയി പോയി തെരഞ്ഞെടുത്ത സ്ഥലം ഏത്? ഹെബ്രോൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് കനാന്റെ ഒരു തോപ്പായി മാറി, ഒരു ഒരു ഗാർഡനായി മാറിയ സ്ഥലമാണ് ഹെബ്രോൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധനെ, നീ തിരഞ്ഞെടുക്കുന്ന സ്ഥലം മരുഭൂമി ആയാലും അതിന് അതിൽ ഫലഭൂഷമാക്കി തീർക്കുന്ന വല്ലഭനാകുന്ന യഹോവ നിന്നോടുകൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ചെല്ലുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. വളരെയായിട്ട് വചന വ്യവസ്ഥപ്രകാരം മുൻപട്ട് പോയിക്കൊള്ളുക, അവൻ നിന്നെ അനുഗ്രഹിക്കുന്ന വല്ലഭനാകുന്ന യഹോവ. രണ്ടാമത്തെ ആരാധന എവിടാ? ഹെബ്രോനിൽ. ഹെബ്രോനിൽ ആരാധനയ്ക്ക് ആരുമായിട്ട് വേറുപാട്? ലോത്തുമായിട്ട് വന്ന കലക്കമുണ്ടാക്കുന്ന, പിണക്കം ഉണ്ടാക്കുന്ന സകല സംഭവങ്ങളിൽ നിന്നുള്ള വേർപാട്. സാധാരണ കാരണം കലക്കം ഉണ്ടാക്കുന്ന വീണ് പണമായില്ലേ? ഇല്ലേ? സൗരമർദ്ദം നമ്മുടെ പണക്കം ഉണ്ടാക്കുന്ന മെയിൻ വിഷയം എന്തുവാ? നീ എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ കർത്താവ് അവന് വേണ്ടി പ്രവർത്തിച്ചുകൊള്ളു. പ്രേസപ്പോൾ ഞാൻ ആ ഭാവം വിശദീകരിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ ആരാധന, 21:21 യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. അബ്രഹാമിന്റെ മൂന്നാമത്തെ ആരാധന സ്ഥലമാണ് ഏത്? ബേർശേബ. ബേർശേബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെവൻ സ്ട്രീംസ്, അല്ലെങ്കിൽ സെവൻ റിവേഴ്സ് എന്നാണ് പറയുന്നത്. ഏഴ് ഉറവുകൾ, ഏഴ് നദികൾ, ഏഴെന്ന് പറഞ്ഞ് പൂർണ്ണതയെ കാണിക്കുന്ന അബ്രഹാമിന്റെ ആരാധന. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഫ്ലോ. ഒരു പൂർണ്ണതയുടെ ആരാധന വെളിപ്പെടുക. പക്ഷേ ഈ ബേർശേബയിലെ ആരാധനയ്ക്ക് മുമ്പായി അബ്രഹാമിന്റെ ജീവിതത്തിൽ മറ്റൊരു വേർപാടുണ്ട്. അതേ അധ്യായം നോക്കിയിട്ട് അതിന്റെ 12 വാക്യം വായിച്ചാൽ, 10 ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. പിന്നെ ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസാക്കിനോട് അവകാശയാകരുതെന്ന് പറഞ്ഞു. പിന്നെ തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ അബ്രഹാമിന്റെ സാറായുടെയും കുടുംബജീവിതം എന്ന് പറയുമ്പം വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമാണ്. ഈ സാധാരണ കല്യാണമൊക്കെ കഴിയുമ്പം കർത്തദാസന്മാർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടില്ലേ? അബ്രഹാം സാറായി അനുഗ്രഹിച്ച കർത്താവ്, ഇസ്ഹാഖ് റിബേക്ക് അനുഗ്രഹിച്ച കർത്താവ്, പിന്നെ മൂന്നാമതോട് ഞാൻ യോജിക്കുന്നില്ല, യാക്കോബ് റാഹേലിനെ അനുഗ്രഹിച്ച കർത്താവ്. ഒന്നാം കല്യാണം ലേയയാ. ലേയെ വിട്ടേക്കിപ്പോൾ റാഹേലിനെ ഉപദേശമായി പിടിക്കത്തുള്ളൂ. എനിക്കറിയാം എന്താ കാരണമെന്ന്. കണ്ണിന് ശോഭ കൂടി കൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. യാക്കോബ് റാഹേലിനെ അനുഗ്രഹിച്ചു. റാഹേൽ ഓട്ടം തികച്ചവളെ അല്ല, വഴിക്ക് പട്ടുപോയതാ. ഞാൻ നോക്കിയിട്ട് ഒരു കാരണം വെച്ചാലും റാഹേലിനെ കൂടെ പേര് വേണമെങ്കിൽ പറഞ്ഞു, ലേയെ വിട്ടേച്ച റാഹേലിന്റെ പേര് പറഞ്ഞു ശരിയല്ല. ശരിയാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ കൂടുതൽ എല്ലാവർക്കും ഒരു കുഴപ്പമുള്ള പറയാ, ആ വലിയ വലിയവർ വല്ലവരും ഒക്കെ പറഞ്ഞു, അതങ്ങ് ഫോളോ ചെയ്യുക. അല്ലാതെ ശരിയോ തെറ്റോ ഒന്ന് ശോധന ചെയ്യണം. ഞാൻ ചോദിച്ചിട്ട് ലേയാണോ റാഹേലാണോ വാസ്തവത്തിൽ യോഗ്യ അല്ലേ? ആറ് ആമ്പിള്ളാരെയും ഒരു പെങ്കൊച്ചിനെയും കൂടെ പ്രസവിച്ചോളാം. മാത്രമല്ല ആരംഭം മുതൽ ഓടി അവസാനം വരെ കൂടെ നിന്നതാ, പ്രമാണത്തിന് വേണ്ടി നിന്നതാ. റാഹേലോ കിട്ടാതെ കിട്ടാതെ ഇരുന്നിരുന്ന അവസാനം ഒന്നിനെ കിട്ടി, രണ്ടാമത്തേനെ പ്രസവിച്ചു കൊടുത്തിരുന്നു. നിങ്ങളെ വിഷയം അറിയാൻ വേണം. ബേഥേലിൽ എത്തുന്നതിന് മുമ്പേ അവിടെ പോയി, അല്ല ബേഥേലിൽ നിന്ന് ഹെബ്രോനിൽ എത്തുന്നതിന് മുമ്പേ വഴി തീർന്നു. ഇനി മേലാലെങ്കിലും ആരും, ഞാൻ ചിലപ്പോൾ നാട്ടിൽ പറയാറുണ്ട് ഉപദേശമാരെ, ഇനി മേലാലെങ്കിലും യാക്കോബും റാഹേലും ഒന്ന് പറയരുതേ. സ്തോത്രം. യാക്കോബ് ലേ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ രൂത്തിന്റെ പുസ്തകം വന്നപ്പോൾ ലേയയും രാഹേലിന് രണ്ടുപേരുടെ കൂടെ പേര് പറഞ്ഞു. പറഞ്ഞു ഇവർ ഇരുവരുമല്ലോ ഇസ്രയേൽ ഗ്രഹം പറയുന്ന കാര്യം, രണ്ടുപേരുടെ കൂടെ പേരെന്ന് പറ. ഇത് പാവം പിടിച്ച ലേ തള്ളിക്കളയുന്നതിന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഏതായാലും. സ്തോത്രം. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹാഗാറിന്റെ കാര്യം, ഹാഗാറിനോട് പറഞ്ഞു, ഹാഗാർ അബ്രഹാമിനെ പറഞ്ഞു. അബ്രഹാം അബ്രഹാമിനോട് സാറാ പറഞ്ഞു ഹാഗാറിനെയും ഇസ്മായിലിനെയും പുറത്താക്കാൻ. അബ്രഹാമിന്റെ കടിപ്രദേശത്ത് ജനിച്ച ആദ്യത്തെ വേർപാട് എവിടെ ആയിരുന്നു? അപ്പനും അമ്മയും ചാർച്ചക്കാരും പിതൃഭവനും ദേശമൊക്കെ ആയിരുന്നു. അതെല്ലാം വിട്ടച്ചിറങ്ങി. രണ്ടാമത് തന്റെ സഹോദരപുത്രനായ ലോത്തിനോടും വേർപെട്ടു. അല്ലെ വലക്കുണ്ടാക്കുന്ന വിഷയങ്ങളെല്ലാം വേർപെട്ടു. മൂന്നാമത് വന്നപ്പോൾ തൻ്റെ കടിപ്രദേശത്തുനിന്ന് തൻ്റെ ഉദരത്തു നിന്ന് എണിച്ച ഇസ്മായേലിനോടുള്ള വേർപാട്. നമ്മുടെ ജീവിതത്തിൽ മുറപ്പറ്റി കിടക്കുന്ന ഏത് വിഷയമായാലും, മുറിവപ്പറ്റി കിടക്കുന്ന ദ്രവ്യാഗ്രഹമായാലും, മുറിവപ്പറ്റി കിടക്കുന്ന ഏത് പാപവശമായാലും, അതിനോട് യാത്ര പറവാൻ തീരുമാനമുള്ള ദൈവത്തിന്റെ വൈതലേ നിനക്കാണ് ആത്മാവിന്റെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ പ്രാപിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ആരാധിക്കുന്ന ദൈവമക്കൾ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1963-64 ഗവൺമെന്റ് ഞാൻ റിസർച്ച് ചെയ്തിരുന്ന നേവിയിൽ റിസർച്ച് ചെയ്തിരുന്ന കാലഘട്ടമുണ്ട്. എന്റെ ലെഷർ ടൈം കിട്ടുമ്പോൾ ഞാൻ അവരുടെ റിക്രിയേഷൻ ഹോളിലോട്ടല്ല പോകുന്നത്, ഞാൻ എൻ്റെ ലാബിലിരുന്ന് എൻ്റെ കർത്താവിനെ ആത്മാവിനെ ആരാധിക്കുവാൻ, അന്യഭാഷയിൽ ഞാൻ കർത്താവിനെ ആരാധിക്കുവാൻ. എനിക്കതൊരു ലജ്ജയല്ല. ട്രെയിനിലിരുന്നാലും പ്ലെയിനിലിരുന്നാലും ഇന്നും കർത്താവിൻ്റെ കൃപയാൽ അന്യഭാഷയിൽ എൻ്റെ കർത്താവിനോട് സംസാരിപ്പാൻ കർത്താവിനെ എന്ത് കൃപയ്ക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കാൻ തിരിച്ചു കുഞ്ഞുങ്ങളെ അതിനു വേണ്ടി വാഞ്ചിക്കാം. വെറും സ്തോത്രത്തിനും ആരാധനയ്ക്കും വേണ്ടി മാത്രം വരാതെ ദൈവത്തെ ആത്മാവശ്യത്തിൽ ആരാധിപ്പാൻ ദൈവമക്കൾ വാസ്തവമായി താല്പര്യപ്പെടുകയും സ്തോത്രം സ്തോത്രം അതിനു വേണ്ടി വാഞ്ചിക്കുകയും അതിനു വേണ്ടി വാസ്തവമായിട്ടൊരു ഒരു ദാഹം ഉണ്ടാകുകയും ചെയ്യുന്നെങ്കിൽ നിശ്ചയമായിട്ട് കർത്താവ് നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന വല്ലഭനാകുന്ന ഹോവിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. മൂന്നാമത്തെ ആരാധന എവിടുത്തെ ആരാധനയാ? ബേർശേബയിലെ ആരാധന. അതിനു മുമ്പ് ആരോട് യാത്ര പറഞ്ഞു? ഹാഗാറിനോടും ഇസ്മായേലിനോടും. ഇച്ചിരി പ്രയാസമുള്ള വിഷയമാണ്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഈ ഹാഗാറിന് എനിക്ക് വളരെ സ്നേഹമുണ്ട്. എന്താണെന്നറിയാമോ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ പറയണം, ഒരു സുപ്രഭാതത്തിൽ ആകാരനെ വിളിച്ചിട്ട് പറയാ, ഒരു കോട്ടെ അപ്പവും കൊടുത്തേച്ച്, ഒരു നിർത്തി വീഞ്ഞും കൊടുത്തേച്ച് പറയാ, സഹോദരി പൊയ്ക്കോ, കുഞ്ഞിനെ കൊണ്ട് പൊയ്ക്കോളാൻ. ഇന്നലെ വരെ പഞ്ചാര വർത്തമാനം പറഞ്ഞ്, ഇന്നലെ വരെ നീ എൻ്റെ ഒരാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്നേച്ച്, നേരം എടുത്തോളം പറയാ കൊണ്ടുപോയിക്കോളാൻ. നിങ്ങൾ സഹോദരിമാരാ എന്താ പറയും? എടപ്പവും വേണ്ട, എടവെള്ളവും വേണ്ട, എന്നെ ദൈവം വിളിച്ചെങ്കിൽ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ പോയിക്കോളാം, എൻ്റെ ദൈവം എന്നെ നടത്തും. ഈ ചിലർക്ക് ദൈവത്തോട് വലിയ പ്രീതിയാ, മനുഷ്യരോട് പ്രീതിയില്ല. ഞാൻ സ്തോത്രം സ്തോത്രം. ഒരു പ്രാവശ്യം രണ്ട് സഹോദരിമാർ തമ്മിൽ വഴക്കുണ്ടായി, പ്രായമുള്ള മച്ചു ആ സഹോദരിമാർ. ഈ വഴക്കുണ്ടായി കഴിഞ്ഞ് ഞാൻ കേസ് കേൾക്കാൻ ചെന്നു. എൻ്റെ മുമ്പിൽ തുറന്നുകൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു, എടി എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. മറ്റോടും വിട്ടില്ല. മറ്റവരും പറഞ്ഞു, എടി എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്. രണ്ടും അമ്മച്ചിമാരാ, പിന്നെ പോട്ടോ ചെറുപ്പക്കാരാ. രണ്ടുപേരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ, രണ്ടുപേരുടെയും ദൈവം അവരോടുണ്ട്, പക്ഷെ ഞങ്ങളുടെ ദൈവം നിങ്ങളോട് ഇല്ല. ഈ വഴകുണ്ടാക്കുന്നുണ്ട് ഈ ഏത് ദൈവ? ഈ ലോകത്തിന്റെ ദൈവം. നിങ്ങൾ വഴകുണ്ടാക്കുമ്പോൾ നിങ്ങളോടിരിക്കുന്ന ദൈവം ഏതാ പറ? അന്നേരം പറഞ്ഞു എന്റെ ദൈവം, എന്റെ ദൈവം. ആ ശരിയാ, നിങ്ങൾ പറഞ്ഞ ശരിയാ. നിന്റെ ദൈവം ഏതാ? വഴക്കുണ്ടാക്കുന്ന ദൈവം. ഒന്ന് പറഹോദരന്മാരെ, അല്ലേലൂയ. ഇത് ചിരിച്ചു വിടുന്നത് മാനസാന്തരപ്പെട്ടപ്പോ ഞാൻ പറയുന്നത് കരഞ്ഞു പോകണം ഇന്ന്. സ്തോത്രം. മൂന്നാമത്തെ ആരാധന അല്ലെങ്കിൽ എവിടെ ഈ ബേർശേബയിലെ ആരാധന. വേർപെടേണ്ടതിന് അവൻ്റെ ഏറ്റവും മുറുകപ്പറ്റി കിടക്കുന്ന അവൻ്റെ ജഡത്തോട് പറ്റി കിടക്കുന്ന ജഡത്തിൻ്റെ ഇമ്പങ്ങളെയും ജഡത്തിൻ്റെ മോഹങ്ങളെയും അവന് വേർതിരിയാൻ വളരെ പ്രയാസമായിരിക്കുന്ന വിഷയങ്ങളോടും വേർപാട് ബാധിച്ചുകൊണ്ട് അത് കർത്താവിനെ ആരാധിക്കുന്ന ആരാധനയിൽ ദൈവം കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിൽസ് ഗോയിങ് ടു ഹാപ്പൻ. ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വിട്ടുപെടേണ്ടവയെ വിട്ടുപെടുവാൻ ഇന്ന് പകൽക്കാലം നമ്മൾ തീരുമാനമെടുക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിപ്പാണ്ട് നമ്മുടെ ആയിത്തീരും. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്നിടത്ത് പാട്ടുപാടി ആരാധിക്കണ്ട. നീ വന്ന് മുഴങ്കാൽ മടക്കുന്നുറങ്ങി ആത്മാവ് തന്നെ ആരാധന. പാട്ടുപാടി പാട്ടുപാടി ഞാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷ് പാട്ട് ഒത്തിരി പിള്ളേർ പാടി, പക്ഷേ ആത്മാവ് ഇങ്ങോട്ട് വരുന്നില്ല. സ്തോത്രം. അങ്ങനല്ല, കുഞ്ഞുങ്ങളെ ഏത് പ്രസംഗം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ പാട്ടുപാടി തുടങ്ങുമ്പോൾ ഹല്ലേലൂയ ആത്മാവിനെ കർത്താവിനെ ആരാധിക്കുന്ന ആരാധനയിലേക്ക് ഈ ദിവസങ്ങൾ ദൈവജന ഹൃദയത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തെ ദൈവത്തിന്റെ പകർന്ന അവസ്ഥയിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാലാമത്തെ ആരാധനയോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 22-ാം അധ്യായം, 22-ാം അധ്യായത്തിന്റെ 13-14 വാക്യം വായിച്ചോട്ടെ. അല്ല പോട്ടെ, 9-ാം വാക്യം. കൽപ്പിച്ച സ്ഥലത്തെത്തി അവരെത്തി. ആ ആ ആ 4-ാമത്തെ ആരാധന എവിടുത്തെ ആരാധന? മോറിയാമലയിലെ ആരാധന. നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു, 1-ാമത്തെ ആരാധന വാഗ്ദേശമാണ് കനാനിലെ ബേഥേലിലെ ആരാധന. രണ്ടാമത്തെ ആരാധന ഹെബ്രോനിലെ ആരാധന, മൂന്നാമത്തെ ആരാധന ബേർശേബയിലെ ആരാധന. ഈ മൂന്ന് സമയത്ത് മൂന്ന് വേർപാട് വന്നു. ഒന്നാമത്തെ വേർപാട് അവിടെ നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും സ്വദേശത്തെയും പാരമ്പര്യങ്ങളെയും എല്ലാം വിട്ടുള്ള വിട്ടച്ച് ആരാധിച്ച ആരാധനയാണ് ബേഥേലിലെ ആരാധന. രണ്ടാമത്തെ ആരാധന വഴക്കുണ്ടാക്കുന്ന സകല സ്വഭാവത്തോട് യാത്ര പറഞ്ഞച്ച് ആരാധിക്കുന്ന ആരാധന. അയ്യോ ദൈവത്തിന് സഹോദരൻ, അങ്ങനെ ആരാധിക്കില്ല പെന്തിക്കോസ് എവിടെ പോകുന്നറിയാവോ? നിങ്ങളെല്ലാവരും എല്ലാവരോടും എന്ത് ചെയ്യണം? സമാധാനം ആചരിച്ചുകൊണ്ട് സഹോദര സ്നേഹത്തിന്റെ ആരാധനയിൽ കടന്നു വരുവാൻ റെഡിയായിത്തരുന്നെങ്കിൽ അവിടെയാണ് ദൈവ മഹത്വം വെളിപ്പെടുവാൻ റെഡിയായിത്തരും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. മൂന്നാമത്തെ ആരാധന ബേർശേബയിലെ ആരാധന. അവന് മുറുകെ പറ്റുന്ന ഏത് പാപങ്ങളോടും ഏത് മുറുകെ പറ്റി കിടക്കുന്ന വിഷയങ്ങളോടും എന്റെ ദൈവത്തോട് സ്നേഹത്തിൽ എന്തിനും വിടുമ്പോൾ തയ്യാറെന്നുള്ള മനോഗതിയോടുകൂടി അത് വിട്ടാരാധിക്കുന്ന ആരാധനയാണ് ബേർശേബയിലെ ആരാധന. നാലാമത്തെ ആരാധന മോറിയാമലയിലെ ആരാധന. അതായത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനേക്ക് ആഗവർത്തിക്കാൻ പറഞ്ഞു. നാലാമത്തെ ആരാധന ടോട്ടൽ സറണ്ടറിംഗ്, എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു മറന്ന് ആരാധിക്കുന്ന ആരാധന. പ്രൈസ് ദ ലോർഡ്. മുമ്പേ കർത്താവിൻ്റെ ദാസൻ ഇവിടെ കിടന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുമ്പോൾ ദേഹം അനങ്ങാതെ തൊണ്ട അനങ്ങാതെ ഒന്നും ആരാധിക്കണ്ട, ശക്തിയോട് ആരാധിക്കും. എങ്ങനെ വരണ്ടേ? ആരാധിച്ചാൽ കൊള്ളാം, താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരണ്ടേ ആരാധന? സ്തോത്രം. വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇല്ല, രാത്രിയിലൊക്കെ ഇരുന്ന് ശരിക്കും പ്രാർത്ഥിച്ച് കർത്താവിനുള്ള ബന്ധം പുലർത്തി വചനം പാലിക്കുന്ന ദൈവത്തിന്റെ പേരിൽ നീ വന്നിരിക്കുമ്പോൾ മകൻ നിന്റെ ആരാധന വെളിപ്പെടാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു ആരാധനയിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തെ നടത്തുമാറാകട്ടെ. ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. ടോട്ടൽ സറണ്ടറി. പാട്ടുകാരി ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ തന്നെ മാറിയേ നിന്നൂടെ പിന്നാലെ ഞാൻ വരും, നീ എന്നെ തന്നെ നിന്നൂടെ പിന്നാൽ ഞാൻ വരും, എൻ പ്രിയ നിന്നൂടെ പ്രേമാമാതോർക്കുമ്പോൾ, എൻ പ്രിയ നിന്നൂടെ പ്രേമാമാതോർക്കും ഒന്നും എനിക്കിനി ലോകത്തിൽ വേണ്ടായേ, ഒന്നും എനിക്കി അൽഖദ ബറഭശസിലത ഭക്തരിൽ ശാശ്വത വിശ്രാമമേ, നിന്നിൽ ഞാൻ നിത്യവും വിശ്രാമിക്കും, വിശ്രാമമേ നിന്നിൽ ഞാൻ നിത്യവും. പകൽക്കാൻ ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളെ, നാലാമത്തെ ആരാധന തന്നെ തന്നെ മറന്ന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് സ്നേഹിക്കുന്നതിനെ യാഗപ്പെടുത്തുന്നതിന് വെച്ചുകൊണ്ടുള്ള ആരാധന. ദൈവം പറയുന്നു, അബ്രഹാമേ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നമ്മുടെ അനുഗ്രഹം ഭൗമി അനുഗ്രഹമല്ല, അതിനേക്കാൾ ഉപയോഗ അനുഗ്രഹമാണ് സ്വർഗീയ അനുഗ്രഹങ്ങൾ. അല്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാണ് നമ്മൾ നിറയ്ക്കുന്ന ദൈവം. ഏത് വസ്തുക്കൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് കുറെ ഭൗതിക നന്മയ്ക്ക് വേണ്ടി അല്ല, ഉന്നതമായ കർത്താവിന്റെ ബന്ധത്തിൽ അത്ഭുതമാകുന്ന അനുഗ്രഹങ്ങളെ നാം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആത്മീയ നിലവാരത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് ഒരാൾ ഇന്ന് പകൽക്കാലത്തെ തങ്ങൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും.